ഒരു മണത്തെറിയ മനോഹരമായ ഒരു മണിമുത്താക്കി മാറ്റാൻ മുത്തുച്ചിപ്പി എന്തോരം വേദന നിന്ന്. ഒരു പക്ഷേ ആ മുത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധ്യതയില്ല, ഓർക്കാൻ സാധ്യതയില്ല. എന്നാൽ വേദനയിൽ നിന്ന് മാത്രമേ മഹനീയമായതെന്തും പിറക്കുന്നുള്ളൂ എന്നുള്ളത് പ്രകൃതിയുടെ ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്മസിൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലെ തന്നെ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആഘോഷമാണ്. നമ്മളൊരു പക്ഷേ ഇടുങ്ങിയ തെരുവുകളിൽ രണ്ട് സൈഡിലും ക്രിസ്മസിൻ്റെ സമയത്ത് ഈ ഇതുപോലെയുള്ള നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ട് ബലൂണുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ മൂടിൽ നിങ്ങളൊരു പക്ഷേ കടകളിൽ കയറിയിട്ട് കാണുന്നതായ കാര്യങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളൊരു പക്ഷേ വാങ്ങുന്നു. അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പക്ഷേ എന്താ ഈ ക്രിസ്മസിൻ്റെ പടക്കങ്ങൾ പൊട്ടിച്ച് പിള്ളേർ നിങ്ങളുടെ കാൽച്ചുവട്ടിലിടുന്നു. നേരത്തെയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യം തോന്നും, എന്നാൽ ക്രിസ്മസിൻ്റെ ആ ഒരു മൂഡ് നിങ്ങളതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അതേപോലെ തന്നെ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ ആളുകൾ വരികയും ചെണ്ട കൂട്ടി പാട്ടുകളൊക്കെ പാടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഘോഷത്തിൻ്റെ ഒരു മൂഡിലാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നടന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്ന ഒരു പക്ഷേ ഡിന്നർ അവിടെയായിരിക്കും ഒരുക്കിയിരിക്കുന്നത്. ചെല്ലുമ്പോൾ വീടിൻ്റെ മുമ്പിൽ മനോഹരമായ ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ബെല്ലടിക്കുമ്പോൾ കഥക് തുറന്ന് നിങ്ങളുടെ സുഹൃത്ത് വരുന്നു. നിങ്ങളുടെ സുഹൃത്തിൻ്റെ മകൻ സാന്റാക്ലോസിൻ്റെ വേഷം ഇട്ടുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊരു സമ്മാനവുമായിട്ട് വരുന്നു. അകത്ത് കയറുമ്പോൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് കേക്ക് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അകത്ത് നിന്ന് അപ്പത്തിൻ്റെയും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അപ്പത്തിൻ്റെയും കോഴിക്കറിയുടെയും ഒക്കെ മണം വരുന്നുണ്ട്. ഒരു പക്ഷേ പുറം രാജ്യങ്ങളിലെ ഒരു ടർക്കി ആയിരിക്കും, ടർക്കി അവരതുപോലെ പാചകം ചെയ്യുകയായിരിക്കും. എന്താണെങ്കിലും ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആഘോഷമാണ്. എല്ലാവർക്കും അതിൻ്റെ അർത്ഥമൊന്നും ഗ്രഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാത്തവർക്കും ടോക്കിയോയിലെ ഒരു തെരുവിലൂടെ ഒരു പെൺകുട്ടി ക്രിസ്മസ് ആഘോഷ സമയത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാളിങ്ങനെ ചോദിച്ചു, നിനക്കറിയാമോ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ആ സംതിങ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ക്രൈസ്റ്റ് റൈറ്റ്. അത് ക്രിസ്തു മരിച്ച ദിവസമാണോ അതുപോലും അറിയാൻ വയ്യ, പക്ഷേ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഒരു പക്ഷേ ക്രിസ്തുവിനെ മറന്നിട്ടാണ് ഇന്നത്തെ ക്രിസ്മസ് എന്ന് പറയുന്നതിനകത്ത് വലിയ അതിനകത്ത് വലിയ അതിശയോക്തിയൊന്നുമില്ല. ഒരു ഫാമിലി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല എല്ലാം ഓർഡർ ചെയ്ത് വലിയൊരു കേക്ക് ഓർഡർ ചെയ്ത് ക്യാൻഡിലൊക്കെ കത്തിച്ച് നല്ല രസകരമായ നിലയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ അതുവഴി കയറി വന്നു. ഇവരെല്ലാം കൂടെ ആഘോഷത്തോടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആഘോഷത്തോടു കൂടെ ഭക്ഷണമെല്ലാം കഴിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചു, എന്താ ഇത് പ്രത്യേകത? ഉടനെ പറഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഉടനെ ചെന്നിട്ട് കുഞ്ഞെന്തിയെ, ഓ അവനെ കൊണ്ടുവരാൻ ഞങ്ങൾ മറന്നു. മറന്നെന്നുള്ളതല്ല, അവനെ കൊണ്ടുവന്ന ഭയങ്കര ബഹളമാണ് അവൻ, അതുകൊണ്ട് ഞങ്ങൾ അവനെ വീട്ടിലിട്ടിട്ടാണ് ആഘോഷത്തിന് വേണ്ടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതേപോലെയാണ് ഇന്ന് വാസ്തവത്തിൽ ക്രിസ്മസിൻ്റെ ബർത്ത് ആഘോഷിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ശരിക്കും യേശു ക്രിസ്തുവിനെ മറന്നു പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്പോൾ ഡിസംബർ 25-ാം തീയതി തന്നെയാണോ എന്നൊന്നും നമ്മൾ അന്വേഷിച്ച് അതിനെക്കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങൾ പഠിക്കാനൊന്നും അല്ല നമ്മൾ ഇന്നത്തെ കാര്യം ഉദ്ദേശിക്കുന്നത്. ശരിക്കും യേശു ക്രിസ്തുവിൻ്റെ ജനനം വേറൊരു ദിവസമാകാനാണ് സാധ്യത. കാര്യം ഡിസംബർ മാസത്തിൽ അന്ന് പലസ്തീനിൽ സാധാരണ ആട്ടിടയന്മാർക്ക് പുറത്തിറങ്ങി കിടന്ന് ഉറങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലേക്കല്ല ഞാൻ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്മസ് ആദ്യത്തെ ക്രിസ്മസ് തന്നെ ശരിക്കും ഒരു ആഘോഷമായിരുന്നു. നമ്മൾ ആ യേശു ജനിച്ച പുൽത്തൊഴുത്തിലേക്കൊന്ന് നോക്ക്. അവിടെ അവൻ്റെ മാതാപിതാക്കൾ, ശരിക്കും യേശുവിന് ജനിക്കാനൊരു സ്ഥലം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അവനെ ജനിച്ച യേശുവിനെ പുൽത്തൊഴുത്തിൽ കിടത്തിയെന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ആ പുൽത്തൊഴുത്ത് ഒരു ആഘോഷമാണ് ശരിക്കും. യേശു കുഞ്ഞ് വന്ന് ജനിച്ചതുകൊണ്ട് അവിടുത്തെ കാലിത്തൊഴുത്തിലെ അന്തേവാസികളായിട്ടുള്ള കാളകളും കഴുതയും ഒക്കെ കാണുമായിരിക്കും. അതൊക്കെ വളരെ സന്തോഷിക്കുന്ന ഒരു സ്റ്റേജാണ്. അതേസമയം തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ആ യേശുവിൻ്റെ ജനനം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളെ ദൈവം അറിയിക്കുന്നുണ്ട്. വിദ്വാൻമാരെയും മഹനീയരെ നമ്മൾ ചിന്തിക്കുന്നതായ വിദ്വാൻമാരെയും, അതേസമയം എന്താണ് വളരെ സാധാരണക്കാരായ ആട്ടിടയന്മാരെയും ഒക്കെ ദൈവം ആ വിവരം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ആട്ടിടയന്മാരെ ദൈവം അറിയിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണവും നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ആ വിവരണം കാണുന്നുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ: അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് ഡേയ്സ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഡിസംബറിൽ അത് സംഭവിക്കുന്നത് സ്വാഭാവികമല്ല. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു, കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി, അവർ ഭയപരവശരായിത്തീർന്നു. അവർ ഒരിക്കലും കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയ കാര്യങ്ങളല്ല, അവർ പ്രതീക്ഷിച്ചിരുന്നതായ കാര്യമല്ല. ഈ പലപ്പോഴും കർത്താവിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത് അതിനുവേണ്ടി പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ആളുകളിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ആളുകൾ, അവർക്കൊരിക്കലും ഒരു ചിന്തയില്ലായിരുന്നു കർത്താവിൻ്റെ ദൂതൻ്റെ പ്രത്യക്ഷതയൊക്കെ അവർക്ക് ഉണ്ടാകുമെന്ന്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാനങ്ങ് വളരെ വിശുദ്ധനാണ്, എൻ്റെ അടുത്ത് ദൈവം വരും, ദൈവം വരാതിരിക്കത്തില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്തല്ല പ്രത്യുത. ശരിക്കും തങ്ങളെക്കുറിച്ച് തന്നെ വളരെ എന്താണ് താഴ്ചയിൽ ചിന്തിക്കുന്നവരായ ഈ കാട്ടിടയന്മാർക്കാണ് പ്രതീക്ഷിച്ചിരിക്കുന്ന പരീശന്മാരിലോ ശാസ്ത്രിമാരിലോ അതല്ലെങ്കിൽ ദേവാലയത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോകുന്ന ആളുകളുടെ അടുത്തോ അല്ല ശിഷ്യന്മാർ, അവരുടെ അടുത്തല്ല ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നത്, പ്രത്യുത ഈ ആട്ടിടയന്മാരുടെ അടുത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവർ ഭയപരവശരായിത്തീരുന്നു. ദൂതൻ അവരോട് ഭയപ്പെടണ്ട, ശരിക്കും ഒരു പേടിച്ചുപോയി, കാരണം അതവരൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഭയപ്പെടണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ശരിക്കും ക്രിസ്മസിൻ്റെ പ്രത്യേകത ഇതാണ്, ലോകം ഭയപ്പാടോടുകൂടെ ഇരിക്കുന്ന സമയത്ത് എവിടെ നോക്കിയാലും ഭീതിയാണ്. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും ഭീതിയാണ്. അത് എത്ര ഉന്നമനത്തിൽ കഴിയുന്ന വ്യക്തികൾക്കും ഭീതിയാണ്, എത്ര സാമ്പത്തികമോ സാങ്കേതികമായ എല്ലാ തികവുമുള്ള രാഷ്ട്രങ്ങളിലും എല്ലാം ഭീതിയാണ്. അങ്ങനെ ഭീതിയുടെ ഒരു ലോകത്തിൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, നിങ്ങളുടെ ഭയപ്പാടിൻ്റെ ദിനങ്ങൾ ഇതാ കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കൊരു മഹാസന്തോഷം, അത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യഹൂദന്മാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, ഉയർന്ന ജാതിക്കാരായ ആളുകൾക്ക് വേണ്ടിയല്ല, താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് വേണ്ടിയുമല്ല, വർഗസമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ പറയുന്ന പല ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിന് വേണ്ടിയല്ല, എല്ലാവർക്കും എല്ലാവർക്കുമുള്ള ഒരു മഹാസന്തോഷം, എല്ലാവർക്കും ആവശ്യമായ ഒരു സന്തോഷം. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, എങ്ങനെയാണിത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാകുന്നത്? ശരിക്കും ലോകത്തിന് ആവശ്യമായിരുന്നത് അറിവായിരുന്നു എങ്കിൽ, അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതെങ്കിൽ ദൈവം ഒരു പക്ഷേ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ ലോകത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു. ലോകത്തിന് ആവശ്യമുണ്ടായിരുന്നത് സയൻസ് ആയിരുന്നെങ്കിൽ, ഒരു ടെക്നീ അല്ലെങ്കിൽ സാങ്കേതികതയായിരുന്നെങ്കിൽ, ഒരു സാങ്കേതിക വിദഗ്ധൻ ഒരു ടെക്നീഷ്യനെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവം ലോകത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു. അതല്ലെങ്കിൽ ലോകത്തിന് ആവശ്യമുണ്ടായിരുന്നത് ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്താണ് ലോക രാഷ്ട്രങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധനെ ഒരു പക്ഷേ ലോകത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആരെയുമല്ല ദൈവം ലോകത്തിന് അയച്ചു കൊടുത്തത്. ദൈവം ലോകത്തിന് അയച്ചു കൊടുത്തത് ഒരു രക്ഷകനെയാണ്, ഒരു രക്ഷകനെ. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം യേശുവിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന പേരാണ്. ഹി ഈസ് എ സേവിയർ. വൈ എ സേവിയർ ഈസ് നീഡഡ്? ബിക്കോസ് എവ്രിബഡി, ഓൾ ദ പീപ്പിൾ, എല്ലാവരും ഒന്നുപോലെ ആ രക്ഷയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവരാണ്. കാരണം എല്ലാ മനുഷ്യരും പാപികളാണ്, അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകയുണ്ട്, വേറെ ഒരു കാര്യങ്ങളൊന്നുമല്ല. ഇന്നിപ്പോൾ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ള കടം, രോഗം, പ്രതിസന്ധി, അല്ലെങ്കിൽ ബിസിനസ് പൊട്ടുക, ഇതൊക്കെയല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ആളുകളെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു ദൈവത്തിന്. ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട്, എല്ലാവർക്കുമുള്ള മഹാസന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം കടക്കാരെ വിടുവിക്കാൻ വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, അത് കടമില്ലാത്ത ആളുകളുണ്ടല്ലോ, അവർക്കെങ്ങനെ സന്തോഷമാകുന്നത്? അല്ലെങ്കിൽ മഹാരോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് യേശുവിനെ ലോകത്തിലേക്ക് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും മഹാരോഗികളല്ലല്ലോ എല്ലാവരും. സൗഖ്യമുള്ളവരപ്പം ദൈവത്തെക്കൊണ്ട് ആവശ്യമില്ലാതെ വരത്തില്ലേ? പക്ഷേ എല്ലാവർക്കും ആവശ്യമുള്ളത് ഉള്ള അല്ലെങ്കിൽ എല്ലാവർക്കും യേശുവിനെ ആവശ്യമായി വരുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം എല്ലാവരും പാപികളാണ്. എല്ലാവരും പാപികളായതുകൊണ്ട് ദൈവം എല്ലാവർക്കുമുള്ള മഹാസന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശു കർത്താവ് വന്നത് എല്ലാ ജനങ്ങൾക്കുമുള്ള മഹാസന്തോഷവുമായിട്ടാണ്. എന്നാൽ ആ സന്തോഷത്തിൻ്റെ വാർത്ത കൃത്യതയോടുകൂടെ ഒരു ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് അത് കാത്തിരുന്നവരായ, മശിഹയെ കാത്തിരുന്നവരായ പ്രഗത്ഭരായ വേദപണ്ഡിതന്മാർക്കല്ല, പ്രത്യുത ഒന്നും അറിയാൻ വയ്യാത്തതായ കാട്ടിടയന്മാർക്കാണ്. അതാണ് ദൈവം എല്ലായ്പ്പോഴും ജ്ഞാനികളായ ആളുകൾക്ക് ദൈവത്തിൻ്റെ മർമ്മങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്കും അജ്ഞാനികളെന്ന് സ്വയം തിരിച്ചറിയുന്നവർക്കുമായി അത് നേടിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് നൽകിക്കൊടുക്കുന്നു എന്ന് പറയുന്നതിനകത്തെ അർത്ഥം നോക്കുക. വീണ്ടും ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. നോക്ക്, യേശു ജനിച്ചത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നെങ്കിൽ ഈ ആട്ടിടയന്മാർക്ക് അവിടെ എത്തി നോക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നത്തെ പോലെ മെഷീൻ കണ്ടുമൊന്നും ഇല്ലെങ്കിലും കുന്തവും വാളും കൊണ്ട് നിൽക്കുന്ന ആ പടയാളികളെ കടന്ന് ഇവർക്കൊരിക്കലും അവിടെ ചെല്ലാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ ഏതൊരു വ്യക്തിക്കും, ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും, ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും കടന്നു ചെല്ലാവുന്ന രീതിയിൽ അവനൊരു പശുത്തൊഴുത്തിലാണ് ജനിച്ചത്. യേശു ഒരു പശുത്തൊഴുത്ത് തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് യേശു ഒരു പശുത്തൊഴുത്ത് തിരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞത്, നമുക്ക് ഒരു മഹാസൗധം നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നൽകാൻ വേണ്ടി അവൻ ഒരു പശുത്തൊഴുത്ത് തിരഞ്ഞെടുത്തു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അവർ പാട്ട് പാടുകയാണ്. ഇടയന്മാരത് കാണുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. വാസ്തവത്തിലെ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ദാറ്റ്സ് വൺ തിങ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ദാറ്റ്സ് ഗുഡ്, പക്ഷേ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എല്ലാവർക്കുമല്ല, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. അപ്പോൾ ഭൂമിയിലെ മുഴുവൻ ആളുകൾക്ക് സമാധാനം തരാനാണ് ദൈവം വന്നതെങ്കിലും ദൈവപ്രസാദത്തിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർക്ക് അല്ലെങ്കിൽ ആ ലോകത്തിലേക്ക് കയറുന്നവർക്കേ സമാധാനം യാഥാർത്ഥ്യമാകുന്നുള്ളൂ. സമാധാനം എല്ലാവർക്കും അവൈലബിളാണ്. എന്നാൽ ആ അവൈലബിളായിട്ടുള്ള ലഭ്യമായ സമാധാനം സ്വന്തമാക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം അവൻ്റെ പ്രസാദത്തിലേക്ക് കയറി നിൽക്കുന്ന വ്യക്തികൾക്കുള്ളതാണ്. ഇത് എന്നും പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. ഇന്നും യേശുക്രിസ്തു നൽകുന്ന സമാധാനം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശുക്രിസ്തു നൽകുന്ന യാഥാർത്ഥ്യം എല്ലാവരും അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ലല്ലോ. അനുഭവിക്കാത്തത് ആരാണ്? അനുഭവിക്കാത്തത് അവൻ്റെ പ്രസാദത്തിലേക്ക് കയറി നിൽക്കാത്തതായ വ്യക്തികൾ. കാട്ടുപൂക്കൾ എടുത്ത് ആ ആട്ടിടയന്മാർ പുൽത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ കാണാനെത്തി. ആ സമയത്ത് യോസഫും മറിയയും അവരുടെ പിഞ്ചു കുഞ്ഞിനെ അതിൻ്റെ മുഖത്ത് ഉമ്മ വയ്ക്കുകയാണ്. ശരിക്കും ആ പിഞ്ചു കുഞ്ഞ് സർവത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ് എന്ന യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട്. എന്നാൽ ആ കുഞ്ഞിനെ ലോകത്തിന് നൽകാൻ മറിയയും യോസഫും എത്ര വേദന തിന്നു എന്നുള്ളത് ആ കുഞ്ഞിനെ നമസ്കരിക്കുന്ന ഈ കാട്ടിടയന്മാർക്കോ അതല്ലെങ്കിൽ അവനെ കാണാൻ ബഹുദൂരം താണ്ടി വന്ന ആ വിദ്വാൻമാരായ വ്യക്തികൾക്കോ കഴിയുന്നില്ല. വളരെ വേദനയും വളരെ പ്രതിസന്ധിയും അനുഭവിച്ച രണ്ട് പേര്, ദമ്പതികൾ, അവരെ ആണ് യോസഫും മറിയയും. ദൂതൻ വന്ന് മറിയയോട് പറയുന്ന വാക്ക്, നീ ഗർഭവതി ആവുകയാണ്, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ഞാൻ പറഞ്ഞല്ലോ, വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ, ഒരു പക്ഷേ ഈ മറിയയുടെ തന്നെ ചാർച്ചക്കാരി, അവളുടെ കസിനായ എലിസബത്ത് ഈ വാക്കുകൾ കേട്ട് ചിലപ്പോൾ തുള്ളിച്ചാടിയെന്നിരിക്കും. കാരണം വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കാണാൻ കൊതിച്ചിരിക്കുന്ന അവർക്ക് അത് സന്തോഷത്തിൻ്റെ ഒരു വാർത്തയായിരിക്കും. പക്ഷേ കൗമാരക്കാരിയായ അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സന്തോഷത്തിൻ്റെ വാർത്തയല്ല. കാരണം സംഭവിക്കാൻ പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവൾക്ക് അറിയാം. അവൾ സ്വപ്നം കണ്ട് ഇരിക്കുന്ന യൂസഫ് എന്ന യുവാവും ഒന്നിച്ചുള്ള വിവാഹ ബന്ധം, അതിനുശേഷമുള്ള അവരൊരുമിച്ചുള്ള ജീവിതം എല്ലാം തകരുകയാണ്. ഒരു തകർച്ചയുടെ അനുഭവമാണ്. അതുവേണ്ട, അവളുടെ കുടുംബത്തിൽ അവൾ എന്താ പറയാൻ പോകുന്നത്, അതല്ലെങ്കിൽ സമൂഹത്തിൽ അവൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ആ കാലയളവിൽ അവിവാഹിതയായ ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവളെ വേശ്യ എന്ന മുദ്ര കുത്തുക മാത്രമല്ല, ഒരു പക്ഷേ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സ്റ്റേജാണ് അവിടെ. അന്നത്തെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പലപ്പോഴും അങ്ങനെ അനേകർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ അടുത്ത് തന്നെ എന്താണ് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടതായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ മോശയുടെ ന്യായപ്രമാണം പറയുന്നതെന്നുള്ളതാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ പെൺകുട്ടി അവളുടെ ജീവിതത്തിൻ്റെ ഭാവി നോക്കുകയാണെങ്കിൽ ഈ ദൂതൻ പറഞ്ഞ വാക്കുകൾ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് പറയാൻ സാധ്യതയുള്ളൊരു വാക്കെന്ന് പറയുന്നത് നോ, എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല എന്നായിരിക്കും അവൾ പറയുന്നത്. പക്ഷെ ഇവൾ ചോദിക്കുന്നൊരു രീതി, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അവൾ പറഞ്ഞു, യെസ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഒരു പവിത്രയായ വെർജിനായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദൂതൻ പറയുകയാണ്, നീ വിവാഹിതയായിരിക്കുന്ന അല്ലെങ്കിൽ നീ ഗർഭം ധരിക്കാൻ പോകുന്നത് ഒരിക്കലും ഒരു പുരുഷനിൽ നിന്നല്ല, പ്രത്യേക പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിഴലിടും, അത്യുന്നതിൻ്റെ ശക്തി നിന്നെ ഭരിക്കും, അങ്ങനെ നീ ഗർഭവതിയായിത്തീരും എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് കേട്ടാലും സന്തോഷമുണ്ടാകണമെന്നില്ല, സന്തോഷമുണ്ടാകാം, സന്തോഷമുണ്ടാകണമെന്നില്ല, പക്ഷേ ഒരു വലിയ കൺഫ്യൂഷനിലാണ്. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റേജാണ്, ഒരു തിരഞ്ഞെടുപ്പ്. എന്താണ് തിരഞ്ഞെടുപ്പ്? ഒന്നുകിൽ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അപമാനവും മറ്റുള്ളവരുടെ മുമ്പിലുള്ള നിന്ദയും ഒരു പക്ഷേ ഭർത്താവിൽ നിന്നുള്ള അകൽച്ചയും അല്ലെങ്കിൽ അവളുടെ ഭാവി മൊത്തമായിട്ട് തകർക്കപ്പെടുന്ന, ഏറ്റവും കൂടിയാൽ ഒരു പക്ഷേ മരണശിക്ഷ വരെ സംഭവിക്കാൻ സാധ്യതയുള്ള. അപ്പോൾ ഒരു വശത്ത് അപമാനം, നിന്ന, കഷ്ടത, മരണം, മറുവശത്ത് ദൈവപുത്രൻ്റെ മാതാവാകുവാൻ ലഭിക്കുന്നതായ ഒരു മഹാഭാഗ്യം. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ നിലയിലും അവളെ വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയാണ്. ഈ ആശയക്കുഴപ്പത്തിൻ്റെ ഈ സമയത്ത് അവൾ വാസ്തവത്തിൽ ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്, ഒരു ഗ്രേറ്റ് ഡിസിഷൻ. ഒരുപക്ഷെ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയേക്കാം, ജനങ്ങൾ മുഴുവൻ ഞാനൊരു വേശിയാണെന്ന് എന്നെ മുദ്ര കുത്തിയേക്കാം, കുത്തിയേക്കാമെന്നല്ല അത് ചെയ്യും. ഒരുപക്ഷെ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാം, കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടേക്കാം. എന്നാൽ അതിലെല്ലാം ഉപരി ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ, അവൾ പറയുന്ന ആ വാക്ക് അതാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൂതനോട് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, മറിയം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 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 എന്താണ്, വളരെ ആഴമുള്ള ഒരു തീരുമാനമാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഒരു വാക്കുകൊണ്ട് തീരുന്നതല്ല, അവളുടെ ഭാവി മുഴുവൻ ഇരുളടഞ്ഞതാകുവാനുള്ള സാധ്യതയെ കണക്കാക്കാതെ അവളൊരു ഭയങ്കര തീരുമാനമെടുക്കുകയാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, ദാസി എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ചോയ്സ് ഇല്ല, എൻ്റെ ചോയ്സ് ഞാൻ വിട്ടു കളഞ്ഞിരിക്കുകയാണ്. ചൂസ് ചെയ്യാനുള്ള അവകാശം ഞാൻ കർത്താവിന് കൊടുത്തിരിക്കുകയാണ്. കർത്താവിന് എന്താ വേണം, കർത്താവിന് എന്ത് വേണോ അത് എന്നോട് ചെയ്തു കൊള്ളട്ടെ. ഒരു പക്ഷേ എന്നെ തകർക്കുവാനാണ് കർത്താവിൻ്റെ ഇഷ്ടമെങ്കിൽ, യെസ്, ഞാൻ കർത്താവ് ഞാനൊരു ഒരു ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. ഇതൊരു ഭാഗ്യമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമൊന്നുമല്ല അവൾ ചെയ്യുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ, ഓക്കെ, നാളെ ഞാൻ കർത്താവിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മ എന്ന് വിളിക്കപ്പെടും. ഒഫ്കോഴ്സ് അതവൾക്കറിയാം. പക്ഷേ അതിലുപരിയായിട്ട് അവൾ പറയുന്ന വാക്ക് ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതാണ്. അതായത് എനിക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശമില്ല, ഇറ്റ് ഈസ് ടോട്ടലി ഡൺ ബൈ ഗാഡ്, ലെറ്റ് ഗാഡ് ഡിസൈഡ്. വാസ്തവത്തിൽ അതാണ് അനുസരണം എന്ന് പറയുന്നത്. ഈ അനുസരണത്തിലൂടെ അവൾ അനുഭവിക്കുന്നതായ വേദനയിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ക്രിസ്തുമസ് ഒരു ആഘോഷമായി മാറുന്നത്. ആദ്യത്തെ ക്രിസ്മസ് അല്ല, എല്ലാ ക്രിസ്മസും ആഘോഷമായി മാറുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനം ലോകത്തിന്, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ലോകത്തിന് മഹാസന്തോഷം കൊടുക്കാൻ മറിയയുടെ ജീവിതത്തിൽ അവൾ വളരെ വളരെ കഷ്ടതയെ, നിന്ദയെ, പരിഹാസത്തെ, ഒരുപക്ഷെ മരണഭീതിയെ ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു സ്റ്റേജ്. അതേപോലെ തന്നെ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേദന എന്ന വ്യക്തിയാണ് യോസഫ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ യോസഫിന് അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. യോസഫിനെ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീയാണ് മറിയ. എപ്പോൾ വേണമെങ്കിലും വേണമെങ്കിൽ ഉപേക്ഷിക്കാൻ, അവരൊരുമിച്ച് കൂടി വന്നിട്ടില്ല, അതുകൊണ്ട് വേണമെങ്കിൽ യോസഫിന് ഒരു കാരണം പറയാനും ഉണ്ടല്ലോ, അതും എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നതായ ഒരു കാരണം. ആ കാരണം പറയാൻ കൂട്ടാക്കാതെ മറിയയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് യോസഫ് തീരുമാനമെടുത്തു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. രഹസ്യത്തിൽ ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പറയാതെ ഉപേക്ഷിക്കുക എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് യോസഫ് കാരണം പറയാതെ മറിയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു? കാരണം പറഞ്ഞാൽ അവന് വേണമെങ്കിൽ രക്ഷപ്പെടാം. ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്നതായ ഈ പെൺകുട്ടി വേറെ ഏതോ ഒരു പുരുഷൻ്റെ കൂടെ പോയി, അവളിപ്പോൾ ഗർഭിണിയാണ്, അതുകൊണ്ട് എനിക്കിവിടെ വേണ്ട. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അപമാനം ഉണ്ടാകുന്നത് മറിയയ്ക്കാണ്. എന്നാൽ അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യോസഫ് എന്ത് ചെയ്തു? കാരണം പറയാതെ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറായി. കാരണം പറയാതിരുന്നാൽ എന്താണ് പ്രത്യേകത? കാരണം പറയാതിരുന്നാൽ നാട്ടുകാർ പറയുന്നത് ഇത് യോസഫിൻ്റെ പൈതലാണെന്നാണ്. അതുകൊണ്ടെന്ത് സംഭവിക്കും? വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് മുമ്പ് യോസഫ് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചു എന്ന നിലയിലാണ് വരുന്നത്. അപ്പോൾ തെറ്റുകാരൻ യോസഫായി തീരുകയാണ്. അങ്ങനെ മറിയയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടുള്ള ലോകാപവാദം സ്വന്തം പേരിൽ ഏറ്റെടുക്കാൻ തയ്യാറായ വ്യക്തിയാണ് യോസഫ്. അതുകൊണ്ടാണ് വേദവസ്വാമിനെ നീതിമാനായിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ അവനാ നീതിയിൽ നിന്ന് അപവാദം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് കൊണ്ടാണ് ശരിക്കും യേശുക്കുഞ്ഞ് എന്ന് പറയുന്ന ആ സർവ്വലോകത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് മഹാസന്തോഷമാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ വേദന തിന്നതായ മറിയയുണ്ട്, യോസഫുണ്ട്. വേദനയിൽ നിന്ന് മാത്രമേ മഹനീയമായത് എന്തും പിറക്കുന്നുള്ളൂ എന്ന് നമ്മൾ കണ്ടു. ഒരു മണിമുത്ത്, ഒരു നമ്മുടെ കയ്യിൽ ലഭിക്കാനായിട്ട് മുത്തുച്ചിപ്പി എന്തോരും വേദന തിന്നുന്നു. ഇത് ഒന്നാമത്തെ ക്രിസ്മസിൻ്റെ ചരിത്രമാണ്. എന്നാൽ ഇതേപോലെ തന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് എൻ്റെ ചിന്തയിൽ ആവർത്തിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിൽ അല്ലെങ്കിൽ പലസ്തീനിലെ ബെത്ലഹേമിൽ ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് പോലെ യേശു എന്നും ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്നും ജനിച്ചുകൊണ്ടേയിരിക്കണം. യേശു ജനിക്കുന്നതാണ് ക്രിസ്മസ് എങ്കിൽ ആ ക്രിസ്മസിൻ്റെ ആത്മീയമായ അർത്ഥം എന്ന് പറയുന്നത് യേശു എന്നിൽ ജനിക്കുമ്പോഴാണ്. വെൻ ജീസസ് ഈസ് ബോൺ ഇൻ മീ, ദാറ്റ് ഈസ് മൈ ക്രിസ്മസ്. എൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് യേശു എന്നിൽ ജനിക്കുമ്പോഴാണ്. യേശുവിനെ ലോകത്തിന് നൽകാനായിട്ട് മറിയയും യോസഫും ഒരേപോലെ അപമാനം സഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വേദന സഹിക്കുകയാണ്. എന്തുകൊണ്ട് അപമാനം ഉണ്ടാകുന്നു? മറ്റൊന്നും കൊണ്ടല്ല, യേശുവിൻ്റെ ജനനം സ്വാഭാവികമായിരുന്നില്ല, അസ്വാഭാവികമായ നിലയിൽ, രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇച്ഛയാലുമല്ല എന്ന യോഹന്നാൻ്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നു. അപമാനിതമായ ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ അപമാനത്തിൽ നിന്നാണ്, വേദനയിൽ നിന്നാണ് ആ ആദ്യത്തെ ക്രിസ്മസ് പൂവ് വിരിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും, ഞാൻ പറഞ്ഞല്ലോ മറിയയുടെ ഗർഭപാത്രത്തിൽ യേശു ജനിച്ചതുപോലെ നമ്മുടെ ഹൃദയപാത്രത്തിൽ യേശു ജനിക്കണം. നമ്മുടെ ഹൃദയപാത്രത്തിൽ യേശു ജനിക്കുമ്പോഴും അത് സ്വാഭാവികമല്ല. ജനങ്ങൾക്കത്, ലോകത്തിനത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ എല്ലാ ധാരണകൾക്കും വിരുദ്ധമായതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതവും. ഒരു ക്രിസ്തു ഒരു വ്യക്തിയിലേക്ക് ജനിക്കുമ്പോൾ തന്നെ അവൻ വ്യത്യസ്തനാവുകയാണ്. അവൻ ഈ സ്വാഭാവിക ലോകത്തിൽ നിന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്, മറ്റൊരു ഒരു ലോകത്തിലേക്കുള്ള ഒരു പ്രവേശനം ഉണ്ടാവുകയാണ്. അപ്പോൾ അവൻ പഴയ കാലത്ത് അവൻ പിന്തുടർന്നു പോകുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുകളയുന്നു. അതൊരു പക്ഷേ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ പിൽഗ്രിം പ്രോഗ്രസ്സിൽ പരദേശി മോക്ഷയാത്രയിൽ പരദേശി നാശപട്ടണം വിട്ടുപോകുന്നതായ സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആർക്കും അത് മനസ്സിലാകുന്നില്ല. ഇത് നാശപട്ടണമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പരിശ്രമിക്കുന്ന അവൻ എല്ലാ ആളുകളെയും അതിനുവേണ്ടി വിളിക്കുന്നുണ്ട്. ശരിക്കും അവൻ്റെ ഭവനത്തിലുള്ള ആളുകളോടും പറയുന്നുണ്ട്, മറ്റുള്ളവരോട്. അവൻ പറയുമ്പോഴെല്ലാം ഇത് നാശപ്പെട്ട് ഇത് നശിക്കാൻ പോകുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആർക്കും അത് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തതുകൊണ്ട് ആ നാശപട്ടണം വിട്ടുപോകുന്നതായ പരദേശി, ശരിക്കും അവനാണ് സത്യപാത തിരഞ്ഞെടുത്ത വ്യക്തി, പക്ഷേ അവൻ സ്വാഭാവികതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവന് ഭ്രാന്ത് പിടിച്ചെന്നുള്ള നിലയിലാണ് ആൾക്കാർ ഇടപെടുന്നത്. ഇതുപോലെ തന്നെ യേശു നമ്മുടെ ഹൃദയപാത്രത്തിൽ ജനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ അത് മാറ്റിമറിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ. തീർച്ചയായും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലന്ന് പുതുതായിരിക്കുന്നു. യെസ്, യേശു കർത്താവ് നമ്മുടെ ഹൃദയപാത്രത്തിൽ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലോകത്തിൻ്റെ വിപരീത ദിശയിലേക്ക് ഓടുകയാണ്. അത് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതവിടെ അപമാനമായിത്തീരുകയാണ്. നമ്മൾ അപമാനപാത്രങ്ങളായിത്തീരുകയാണ്. പക്ഷേ ആ അപമാനപാത്രമാകുമ്പോൾ മാത്രമാണ് യേശുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ അതേസമയം യേശുവിൻ്റെ ജനനം മാത്രമല്ല, ജനനം മുതൽ അവൻ്റെ ജീവിതം മുഴുവൻ, മറിയയുടെ കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്ക്, അവൻ്റെ ജനനത്തിലല്ല അവൻ മരിക്കുന്നത് വഴി എന്നൊക്കെ, എത്രത്തോളം കാലം യേശു മറിയയോടുകൂടെ ഉണ്ടായിരുന്നു എന്നെല്ലാം യേശു മറിയയ്ക്ക് നൽകിയത് വേദനയാണ്. യേശു മറിയയ്ക്ക് മാത്രമല്ല, യേശുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മളെല്ലാം പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അവൻ വേദനയാണ് നൽകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വേദനയിൽ നിന്നാണ് ഒരു മണിമുത്തുണ്ടാകുന്നത്. ഇതെല്ലാം ആത്യന്തികമായി ആ മോക്ഷപട്ടണത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളെ ഒരു മണിമുത്താക്കാൻ വേണ്ടി ഉള്ള സത്യങ്ങളാണ്. അവിടെ വേദനയുണ്ട്, അപമാനമുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മൾ യേശുവിനോട് കൂടെ ജീവിക്കുന്ന കാലം അത്രയും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അതുല്യമായ അമൂല്യമായ ഒരു മണിമുത്തായി തീരുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് സന്ദേശം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ ജനിച്ചതായ യേശുവിൻ്റെ യേശുവിൻ്റെ ജനനത്തിൻ്റെ ഒരു ആഘോഷമെന്ന നിലയിൽ ഇതിനെ മാറ്റി നിർത്താതെ ഇന്ന് നമ്മുടെ ഹൃദയപാത്രത്തിലേക്ക് യേശു കർത്താവ് ജനിക്കുകയും, തീർച്ചയായും അതിൻ്റെ പിന്നിൽ വേദനയുണ്ട്, അതിൻ്റെ ചുറ്റിലും വേദനയുണ്ട്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാലും അവൻ നമ്മിൽ വളർന്നാലും അവൻ നമ്മിൽ ജീവിച്ചാലും അവിടെയെല്ലാം വേദനയുണ്ട്. പക്ഷേ ഏറ്റവും ആത്യന്തികമായി സ്വർഗ മോക്ഷപുരിയിൽ ഒരു മണിമുത്തായി ശോഭിക്കുവാൻ നമ്മൾ ഈ വേദന തിന്നേ പറ്റൂ. വേദനയിൽ നിന്നാണ് മഹത്തായ സകലതും ഉണ്ടാകുന്നത്. നാം ആ മണിമുത്ത് ആകുന്ന പ്രക്രിയയിൽ, വേദനയിലൂടെ ആ യേശുവിനെ ഹൃദയപാത്രത്തിൽ ജനിച്ച് ജീവിക്കുവാൻ, എന്നിൽ ജീവിക്കുവാൻ അനുവദിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ക്രിസ്മസ് നമുക്കൊരു വ്യത്യസ്തമായ നിലയിൽ ആഘോഷിക്കാം, ആത്മീയമായി ഇതിനെ ആഘോഷിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ അതിനെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.